Review. Book Review on the Big Breakfast Club.
We have a book review today. We have Shabu with us on air. Morning, Shabu.
Morning, Shabu.
Morning, Arfas. Morning, Naila.
Okay.
പഠിച്ചിറങ്ങിയിരിക്കുകയാണ് നാളത്തേക്ക് അല്ലേ ഷാബു?
ഷാബു കുത്തിയിരുന്ന് വായിച്ച്
വായിച്ച് പേപ്പറൊക്കെ വെച്ച് മാർക്ക് ചെയ്ത്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ഷാബു.
അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പുസ്തകം വായിക്കുന്ന അവസരത്തില് കൊറേ കൗതുകമുള്ള കാഴ്ചകൾ, കൊറേ കൗതുകമുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ജനാധിപത്യത്തിന് മരണം സംഭവിക്കുന്നത് എന്നാണ് പുസ്തകത്തിന്റെ പേര്.
ഓക്കെ,
ഇംഗ്ലീഷ് പുസ്തകമാണ്, ഹൗ ഡെമോക്രസീസ് ഡൈ എന്ന പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് പ്രൊഫസർമാരാണ്, സ്റ്റീവൻ ലെവിറ്റ്സ്കിയും ഡാനിയൽ സിബ്ലാറ്റുമാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ വിധി വരാൻ പോവുകയാണ്. ജനാധിപത്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ജനാധിപത്യം എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും സൂചിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ ഒരു പഠനമാണ്. അതായത് ലോകത്തിലെ ഒട്ടുമിക്ക ജനാധിപത്യ രാജ്യങ്ങൾക്കും എന്ത് സംഭവിച്ചു, വളരെ അപൂർവം രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോഴും ഡെമോക്രസി നിലനിൽക്കുന്നുള്ളൂ. ഡെമോക്രസി നിലനിന്നിരുന്ന പല രാജ്യങ്ങളും ഒന്നുകിൽ വിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ പട്ടാള അട്ടിമറിയിലൂടെ ആ ജനാധിപത്യത്തിന് മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും ജോർജിയയിലും ഹംഗറിയിലും നിക്കരഗ്വ, പെറു, ഫിലിപ്പീൻസ്, പോളണ്ട്, റഷ്യ, ശ്രീലങ്ക, തുർക്കി, ഉക്രൈൻ, ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പേരിനൊരു ഡെമോക്രസി അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഡെമോക്രസി പൂർണ്ണമായും ജനാധിപത്യപരമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ പല പേരുകളിലും പല രാജ്യങ്ങളിലും അവിടെ പട്ടാള അട്ടിമറിയായിരുന്നു, തോക്കൻ കുഴലിലൂടെയാണ് വിപ്ലവം വരുന്നതും ജനാധിപത്യം വരുന്നതെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു, കാരണം ഒന്ന് ആളുകളെ ഭയപ്പെടുത്തിയിട്ടാണ് വോട്ട് ചെയ്തില്ലേ കൊന്നുകളയും എന്നുള്ളതാണ്, അത് ജനാധിപത്യത്തിന്റെ മറ്റൊരു തോക്കൻ കുഴലാണ്. പട്ടാള അട്ടിമറി വരുന്നത് തന്നെയാണ്, ഒന്നെങ്കിൽ ബോംബ് എറിഞ്ഞും അല്ലെങ്കിൽ തോക്കൻ കുഴല് കാണിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ പട്ടാള അട്ടിമറിയിലൂടെ ജനാധിപത്യത്തെ തകർത്ത സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്റ്റീവൻ ലെവിറ്റ്സ്കിയും അതുപോലെ തന്നെ സിബ്ലാട്ടും ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയാണ് അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് കൗതുകം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവർ പറയുന്നുണ്ട് ഒരു അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്, അതെങ്ങനെ നമുക്കറിയാം, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഒക്കെ അവർ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളാം, പ്രധാനമായിട്ടും 2016 അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വരുന്നതോടുകൂടിയാണ് ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നൊരു ചിന്ത അവരിൽ ഉടലെടുക്കുന്നത്. അങ്ങനെയാണ് അവർ അതോറിറ്റേറിയനിസെ കുറിച്ചും പഴയ കാലത്തെ ഈ ഏകാധിപതികൾ എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവവും. ഇവരെയൊക്കെ പറയുന്ന പേര് ഡെമഗോഗ് എന്നാണ്. ഡെമഗോഗ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അനുഭാവികളായിരിക്കില്ല, ട്രംപ് അങ്ങനെ ആയിരുന്നില്ല. മാത്രമല്ല ഒരു ഭൂരിപക്ഷ അഭിപ്രായമൊന്നും ട്രംപിനുണ്ടായിരുന്നില്ല. ട്രംപിനാകെ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉള്ളതെന്ന് വിശ്വസിക്കുന്നത് സമ്പത്തുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ. രണ്ടാമത്തെ ഒരു സെലിബ്രിറ്റി ആയിരുന്നു, ടെലിവിഷൻ ഷോയുടെ ഒരു അവതാരകനായിരുന്നു. ഇത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ട്രംപ് അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ കാൻഡിഡേച്ചർ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഒരു സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല താൻ പ്രസിഡന്റ് ആവും എന്നുള്ളത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം പിന്നീട് പ്രസിഡന്റായി മാറുകയായിരുന്നു. പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം ഏകദേശം ഇതിനു മുമ്പുള്ള പല രാജ്യങ്ങളിലെയും ഏകാധിപതികളുടെ സ്വഭാവം പോലെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്കൊക്കെ വരാം. ഇതിൽ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഒന്ന് വിപ്ലവം വഴി എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത്. അത് പറയുന്നത് 1973 ചിലിയിലെ സംഭവത്തിലൂടെയാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 73 സെപ്റ്റംബർ 11 ഒരു ഉച്ച സമയമാണ്. ചിലിയിലെ സാന്റിയാഗോ തെരുവുകളിൽ മാസങ്ങൾ നീണ്ട സംഘർഷം നടക്കുകയാണ്. അവിടുത്തെ നഗര കേന്ദ്രത്തിൽ നിയോ ക്ലാസിക്കൽ വാസ്തുശില്പ മാതൃകയിലുള്ള ലാമനഡ എന്നറിയപ്പെടുന്ന പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് മുകളിൽ ബ്രിട്ടീഷ് നിർമ്മിത ഹോക്കർ ഹണ്ടർ ജെറ്റ് വിമാനങ്ങൾ വട്ടമിട്ട് പറന്നു, ബോംബ് വർഷിക്കാൻ തുടങ്ങി. പിന്നീട് അത് 3 വർഷം മുമ്പ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച പ്രസിഡന്റ് സാൽവഡോർ അലൻഡെ കൊട്ടാരത്തിനകത്താണ്. അദ്ദേഹം സുരക്ഷാ കവചങ്ങൾക്കൊക്കെ ഉള്ളിലിരിക്കുകയാണ്, വേറൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ടും ആളുകൾ അസ്വസ്ഥരായിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് തന്റെ ജോലി പൂർത്തിയാക്കാതെ താൻ ഈ അധികാരത്തിൽ നിന്നും പുറത്തിറങ്ങില്ല. പക്ഷെ ആളുകൾ, അസ്വസ്ഥരായ ജനക്കൂട്ടം പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹത്തെ വകവരുത്തുകയും ചിലിയിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ജനാധിപത്യം ചിലിയിൽ നഷ്ടമാകുന്നു എന്ന് പറയുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം ഇതിനകത്ത് ഈ സിബ്ലാറ്റും അതുപോലെ തന്നെ ലെവിറ്റ്സ്കിയും പറഞ്ഞു തുടങ്ങുന്ന കാര്യം എന്താണ് ഈ പുസ്തകത്തിനകത്തൂടെ അവർ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
really three points from the book I think are really worth emphasizing. Number one, the way democracies has died over time has changed. During the Cold War, most democracies died through military coup. Since the end of the Cold War, the way the democracies die is through elections at the hands of elected leaders. Official politicians get elected, come to office, and then once in office, dismantle democratic institutions. Number two, the question then becomes, how do we prevent demagogues, people who have authoritarian inclinations, from using democratic institutions to come to power and then dismantle them? How do we prevent them from coming to power in the first place? Historically, the way this has happened is through political parties and politicians, establishment politicians, having the political courage to draw a line in the sand and say, we will not cooperate with these demagogues. When politicians have failed to do this, whether in 1930s Germany, whether in 1990s Venezuela, whether 1920s Italy, in all of those instances, mainstream politicians see a demagogue on the horizon, and rather than drawing a line in the sand and saying, we will not cooperate with these figures, in each of those instances, mainstream politicians think they can tap into the popularity of these outside demagogues. And so in Italy, mainstream politicians embraced Mussolini. In Germany, mainstream politicians embraced Adolf Hitler. And in 1990s Venezuela, mainstream politicians embraced Hugo Chavez. In each instance, a kind of Faustian bargain was formed where political leaders thought they could tap into the popularity of these guys, but in every instance, these bargains backfired. And the outside demagogues came to power, posing a existential threat to democracy.
അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ഈ പൊളിറ്റീഷ്യൻസ് ആണ് ആദ്യം ഇങ്ങനെയുള്ള ഡെമഗോഗിനെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രക്രിയയിലേക്കോ കൊണ്ടുവരാതിരിക്കേണ്ടത്. ഇപ്പം ഹിറ്റ്ലറേയും മുസോളിനിയുടെയും ചരിത്രം, ഷാവേഴ്സിന്റെ ചരിത്രം പോലും അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ അന്ധമായി വിശ്വസിക്കുകയും ഇവരെ ഇത് ഏൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. അതാണ് ട്രംപിന്റെ കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്, നമുക്ക് അതിൽ വരാം. ഇദ്ദേഹം ഇവർ പറയുന്ന നാല് കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്താണ് ഒരു അതോറിറ്റേറിയൻ ബിഹേവിയർ എന്ന്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇത് ലോകത്തിലെ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ശീലങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നു എന്നുള്ളതാണ്. ഒന്ന്, റിജക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൂൾസ് ഓഫ് ദ ഗെയിം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും പറയും, ഈ ഇലക്ഷൻ പ്രക്രിയ എല്ലാം ഇത് മറ്റൊരാളിന്റെ ക്രമക്കേട് കൊണ്ട് നടക്കുന്നതാണ്, ഇതിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ പോയിന്റ്,
സുതാര്യത
ഇല്ല എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ, ഡു ദേ റിജക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ എക്സ്പ്രസ് എ വില്ലിംഗ്നെസ് ടു വയലേറ്റ് ഇറ്റ്. ഭരണഘടനയിൽ വലിയ വിശ്വാസമൊന്നുമില്ല, ഇത് മൊത്തത്തിൽ പൊളിച്ചെഴുതണം എന്ന് പറയുന്നതാണ്, പണ്ടങ്ങ് എഴുതി വെച്ചതാണ്, ഇതൊന്നുമല്ല, ഇതിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇതിനെ പൊളിച്ചെഴുതണം എന്ന് ചിന്തിക്കുന്ന രീതി. അതുപോലെ തന്നെ, ഡു ദേ സജസ്റ്റ് എ നീഡ് ഫോർ ആന്റി ഡെമോക്രാറ്റിക് മെഷേഴ്സ് സച്ച് ആസ് ക്യാൻസലിംഗ് ഇലക്ഷൻസ്, വയലേറ്റിംഗ് ഓർ സസ്പെൻഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബാനിംഗ് സെർട്ടൺ ഓർഗനൈസേഷൻസ് ഓർ റെസ്ട്രിക്റ്റിംഗ് ബേസിക് സിവിൽ ഓർ പൊളിറ്റിക്കൽ റൈറ്റ്സ്. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, ഡിനൈൽ ഓഫ് ദ ലെജിറ്റിമസി ഓഫ് പൊളിറ്റിക്കൽ ഓപ്പനൻസ്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ടത് ഹിലരി ക്ലിന്റൺ ആയിരുന്നു. അതായത് എതിർ സ്ഥാനാർത്ഥിയെ മോശം പരാമർശങ്ങളിലൂടെ, എപ്പോഴും ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരെ ഞാൻ അധികാരത്തിൽ വന്നാൽ ജയിലിലടയ്ക്കും, ഇവർ ഇങ്ങനെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെമോക്രസിയിലുമുണ്ട്. ഈ ലെജിറ്റിമസി ഇല്ലാതെ ഒപ്പണൻസിനെ നമ്മൾ പരമാവധി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പറയുന്നുണ്ട്. ഡു ദ ഡിസ്ക്രൈബ് ദ റൈവൽസ് ആസ് സബ്വേർസീവ് ഓർ ഒപ്പോസ്ഡ് ടു ദ എക്സിസ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡർ. അതുപോലെ, ഡു ദ ബേസ്ലെസ്ലി സജസ്റ്റ് ദാറ്റ് ദ റൈവൽസ് ആർ ഫോറിൻ ഏജന്റ്സ് ഇൻ ദാറ്റ് ദ ആർ സീക്രട്ട്ലി വർക്കിംഗ് ഇൻ അലയൻസ് വിത്ത് ഫോറിൻ ഗവൺമെന്റ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത്, എതിർ സ്ഥാനാർത്ഥിക്ക് വിദേശ രാജ്യത്തെ ആളുകളുമായിട്ടാണ് ബന്ധം, ഇവർ ഫോറിൻ ഏജന്റ്സ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ പോയിന്റ്, ടോളറേഷൻ ഓർ എൻകറേജ്മെന്റ് ഓഫ് വയലൻസ്. ഏതെങ്കിലും വിധത്തിൽ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, ട്രംപിന്റെ കാര്യത്തിലാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. ട്രംപ് അദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിൻ നടക്കുന്ന അവസരത്തിലൊക്കെ തന്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കിക്കോ, അടിച്ചോളൂ, കോടതി കേസും ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം, കോടതി ചെലവ് ഞാൻ നോക്കിക്കൊള്ളാം. അത് കൃത്യം ഏതൊക്കെ പ്രചരണ വേളകളിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ അക്കമിട്ട് ഇവർ നിരത്തുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണ് അതോറിറ്റേറിയനിസം എന്താണ്, അതെങ്ങനെയാണ് അവരുടെ സ്വഭാവത്തിൽ. നാലാമത്തെ, റെഡിനെസ് ടു കേർട്ടെയിൽ സിവിൽ ലിബർട്ടീസ് ഓഫ് ഓപ്പണൻസ് ഇൻക്ലൂഡിംഗ് മീഡിയ. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മീഡിയ വിലക്കെടുക്കുക, അതുപോലെ തന്നെ എതിരാളികളെ ഇല്ലാതാക്കുക. ഇങ്ങനെ നാല് ഈ ലിറ്റ്മസ് ടെസ്റ്റ് വെച്ചിട്ടാണ് അതോറിറ്റേറിയനിസം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. ട്രംപിന്റെ കാര്യത്തിൽ അത് സത്യമായിരുന്നു എന്നവർ പറയുന്നുണ്ട്.
In every instance, the mainstream or the establishment politicians open the door, abdicate, fail in their gatekeeping function, and out of miscalculation or opportunism, let the extremist in the door. In every instance, the mainstream politicians make the same mistake. They kind of form this Faustian bargain, thinking they can contain the outsider. In every instance, the Faustian bargain backfires. So the same thing happened in the United States in 2016. Republicans enabled Donald Trump. Many leading Republicans, even after candidate Trump won the nomination, who openly despised Trump and were offended by Trump, could have crossed party lines. They could have,
but didn't, for example, endorse Hillary Clinton. They could have put democracy ahead of country, ahead of party. This could have made a difference. Now, I'm sure some of you are thinking, well, you know, how realistic is that? Is that, could have that really happened? Would have politicians really done this? Well, it turns out we don't have to look very far to find evidence that this is possible. If you look to the 2017 French presidential election, the conservative Republican Party candidate in that country, François Fillon, didn't make it to the second round. It's a two-round election system. Didn't make it to the second round. In the second round, the question is, would he endorse Marine Le Pen, the populist demagogue, or would he support Macron, who had been a minister in the former socialist government? He, although he was ideologically maybe closer to Le Pen, he endorsed Macron. In the United States, the Republicans did not do this.
Adana. മാത്രമല്ല ഒരു കാര്യം കൂടി ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, അതായത് ആൻഡ് ഇഫ് വൺ തിങ് ഇസ് ക്ലിയർ ഫ്രം സ്റ്റഡിയിങ് ബ്രേക്ക് ഡൗൺസ് ത്രൂ ഔട്ട് ഹിസ്റ്ററി, ഇറ്റ് ഈസ് ദാറ്റ് എക്സ്ട്രീം പോളറൈസേഷൻ ക്യാൻ കിൽ ഡെമോക്രസീസ്. ഒരു രാജ്യത്ത് ധ്രുവീകരണം കൂടുതലായി സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കാൻ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ ജനാധിപത്യം ഇല്ലാതാകും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ചരിത്രപരമായി ഓരോ രാജ്യത്തിലും ജനാധിപത്യം തകർന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പെറുവിലെ ആൽബർട്ടോ ഫിജിമോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു ഈ പറഞ്ഞതുപോലെ ഒരു അതോറിറ്റേറിയൻസിനോ അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല. അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ പോലും ട്രംപിന്റെ കാര്യം പറഞ്ഞപോലെയാണ്, ഒരിക്കലും അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ജാപ്പനീസ് വംശജനായിരുന്നു, ഒരു സർവകലാശാല സെനറ്റ് അംഗം ആകണമെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഒരു പാർട്ടിയും ഇയാളെ നാമനിർദ്ദേശം ചെയ്തില്ല. പുള്ളി എന്ത് വെച്ചാൽ എന്റെ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി സ്വന്തമായി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ 1990s പെറുവിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയുണ്ടായി. സാമ്പത്തിക മേഖല മുഴുവനും തകർന്നു. അപ്പൊ അന്ന് അവിടെ ഒരു ഷൈനിങ് പാത്ത് എന്ന പേരിൽ ഒരു മാവോയിസ്റ്റ് ഗെറില്ല സംവിധാനം ആളുകളെയൊക്കെ കൊന്നൊടുക്കി. ആളുകള് മൊത്തത്തില് വയലന്റ് ആവാൻ തുടങ്ങി. ഈ സമയത്തില് ആണ് ഈ ഫിജിമോറിയില് ജനം വിശ്വാസം അർപ്പിച്ചത്. അന്ന് ആ സമയത്ത് നിങ്ങളെപ്പോലൊരു പ്രസിഡന്റ്, അതായത് എ പ്രസിഡന്റ് ലൈക്ക് യു, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇത് ആളുകൾ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി. ആ ആൽബർട്ടോ ഫിജിമോറിയുടെ എതിർ സ്ഥാനാർത്ഥി മറിയോ വർഗാസ് യോസ എന്ന് പറയുന്ന അന്ന് അവിടുത്തെ ഒരു പ്രശസ്തനായ നോവലിസ്റ്റ് ആയിരുന്നു. ഇത് ഇതിന് വളരെ മീഡിയ അറ്റൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറെ കൂടി സമ്പന്ന വർഗം അല്ലെങ്കിൽ കുറെ കൂടി മധ്യവർഗം ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ആളുകളുടെ ഇടയിലേക്ക് ഫിജിമോറി എത്തുകയും അദ്ദേഹം അവസാനം ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. ഈ പറഞ്ഞത് തോക്കിൻ കുഴലിലൂടെ മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയയിലൂടെ വരുന്ന ആളുകൾ പോലും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ഈ ഫിജിമോറിയുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇദ്ദേഹം എന്ത് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം പുതിയൊരാളാണ്, ഭരണത്തിൽ യാതൊരു പരിചയവുമില്ല. ഇദ്ദേഹത്തിന് അവിടെയുള്ള കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ നിയമ സംവിധാനമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. മീഡിയയുടെ ഒരു സപ്പോർട്ടില്ല. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇതിനെല്ലാം കൈക്കലാക്കി, മീഡിയയെ വില കൊടുത്തു വാങ്ങി, കോൺഗ്രസിനെ ഇല്ലാതാക്കി, തകർത്ത് തരിപ്പണമാക്കി, കോടതിയെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചു. അങ്ങനെ ഒരു ഏകാധിപതിയായി മാറുന്ന ഒരു സാഹചര്യം പെറുവിന്റെ കാര്യത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അവർ പറയുന്നൊരു കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് അമേരിക്കയ്ക്ക് ഈ പറഞ്ഞപോലെ ട്രംപ് വന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്നുള്ളതാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. പക്ഷെ നമുക്ക് വിശ്വസിക്കാം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ്, വളരെ സുദൃഢമായ ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നുള്ളതാ. അവർ തന്നെ പറയുന്നുണ്ട്, ഇത്രയും സുദൃഢമായ ഭരണഘടനയിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോയതാണ് മിക്ക രാജ്യങ്ങളും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രിട്ടന്റെയോ അമേരിക്കയുടെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 60% എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഈ പറഞ്ഞത്. പെറുവൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയതാണ്, അവിടെയൊക്കെ തകർന്നു. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ സുദൃഢമായതുകൊണ്ട് ചിലപ്പം അത് നടന്നു വരില്ല. ആ ലാസ്റ്റ് പോയിന്റ് കൂടെ കേൾക്കാം.
The third big point is this. Once a demagogue is in office, what happens? The game is really changed and democracy is fundamentally challenged when you have authoritarians in power. In the United States, we tend to think that our checks and balances will constrain authoritarian demagogues. That's the way the system was designed, constrain the power of overreaching politicians. In many ways, our checks and balances is an ingenious system that works quite well. But one thing we haven't really fully appreciated is that our checks and balances rely on a set of unwritten rules. Our Constitution is really a short document. And at the end of the day, our Constitution doesn't enforce itself. It requires political leaders committed to norms of mutual toleration, norms of self-restraint, to protect the democracy. I mean, the Constitution only works when they behave in ways that have allowed our democracy to work over the last several hundred years. So as polarization has come to American politics, as it has in other countries around the world, these norms have become frayed. Politicians increasingly view each other as existential threats. Rather than viewing each other simply as rivals, they view each other as enemies. And the degree to which we do that, and we see this around the world and as well as in the United States, democracy is much more fragile. So the task ahead that we conclude is to think about ways of repairing our political system, to treat each other no longer as enemies, as simply rivals with competing visions for politics. People need to fight hard for what they believe in, but people need to, citizens as well as political leaders, need to treat each other with respect. We think the United States faces a set of challenges, but in many ways, the United States is a very old democracy, a very rich democracy, and we really think that the U.S. can repair itself.
ലാസ്റ്റ് പോയിന്റ് അതാണ്. അതായത് പൊളിറ്റീഷ്യൻസും അതുപോലെ ജനങ്ങളും പരസ്പര വിശ്വാസത്തോടെ മ്യൂച്വൽ ടോളറേഷനോടുകൂടി കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് നിലനിൽക്കാം. സ്റ്റീവൻ ലെവിൻസ്കിയും അതുപോലെ ഡാനിയൽ സിബ്ലാട്ടും എഴുതിയ ഹൗ ഡെമോക്രസീസ് ഡൈ.
ഓക്കേ.
ബുക്ക് റിവ്യൂ ഓൺ ദി ബിഗ് ബ്രേക്ഫാസ്റ്റ് ക്ലബ്.